السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അവയുടെ വിശദീകരണം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. ഫദഉഹു ബിഹാ, ആ പേരുകളിൽ അല്ലാഹുവിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നത് അല്ലാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ അയ്യമ്മ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാഹു എന്നോ റഹ്മാൻ എന്നോ പറഞ്ഞുകൊള്ളുക. ഏതൊരു നാമത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചാലും അവനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്, ഏറ്റവും നല്ല പേരുകളുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ഏറ്റവും നല്ല വിശേഷണങ്ങളുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ നിലക്കും നന്മകൾ പരിപൂർണമായവനാണ്. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ചിലത് പഠിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു സമയം കണ്ടെത്തി അതിനു വേണ്ടി മാറിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിൽ ബറക്കത്ത് നൽകുകയും നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന സമയത്തിൽ ഉൾപ്പെടുത്തുകയും നമ്മുടെ തെറ്റുകളും കുറവുകളും പുറത്തു നൽകാൻ അല്ലാഹു ഇത് ഒരു കാരണമാക്കി നിശ്ചയിക്കുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് വിശദീകരിക്കവേ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയാണ്. അവൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. നിങ്ങൾ പഠിക്കണം, അല്ലാഹു അസീസാണ്, അല്ലാഹു ഹക്കീമാണ് എന്നൊക്കെ നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ അല്ലാഹു ആരാണ് എന്ന് പഠിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ. നമ്മുടെ പഠിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം തന്നെ അതാണ്. കഴിഞ്ഞില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അവനെ കുറിച്ച് പഠിക്കുമ്പോൾ, എത്രമാത്രം നമ്മൾ അവനെ കുറിച്ച് മനസ്സിലാക്കുന്നു അത്രമാത്രം നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കും. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി അൽ ഹുസ്ന വ സിഫാതിഹി അൽ ഉലാ وافعاله الحميده احبه لا محاله. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിലൂടെ, അവന്റെ വിശേഷണങ്ങളിലൂടെ, അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ, അഹബ്ബഹു, ഉറപ്പായും അവൻ അല്ലാഹുവിനെ സ്നേഹിക്കും. ല മഹാല, അതിൽ സംശയമില്ല എന്നാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല. നമ്മൾ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ആളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അറിയാതെ അയാളോടൊരു ഇഷ്ടം തോന്നും. നല്ല സ്വഭാവമുള്ള ഒരാളെ കണ്ടാൽ അറിയാതെ നമുക്ക് അയാളോട് ഇഷ്ടം തോന്നും. നമുക്ക് അയാൾ ഒരു നന്മ പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാളെ കണ്ടാൽ നമുക്ക് ഇഷ്ടം തോന്നും. നല്ല ശക്തിയുള്ള ആളുകൾ, അവരെ ആളുകൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. വലിയ ഭംഗിയുള്ള ആളുകൾ, ഇയാളാണ് കൂടുതൽ ഭംഗി, അയാളാണ് കൂടുതൽ ശക്തിയുള്ളയാള്, ഇയാളാണ് നല്ല സ്വഭാവത്തിന്റെ ആള്, ഇയാൾ ധാരാളമായി ദാനം ചെയ്യുന്നയാളാണ്, ഇയാൾ നല്ല പുറത്തു കൊടുക്കുന്ന ആളാണ്, ക്ഷമയുള്ളയാളാണ്. ഇങ്ങനെ മനുഷ്യരിൽ കാണുന്ന ചെറിയ ചെറിയ നന്മകൾ പോലും അവരിലേക്ക് നമ്മെ അടുപ്പിക്കുകയും അവരെ കുറിച്ച് സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, ഈ നന്മകളെല്ലാം ഏറ്റവും പരിപൂർണമായി ഉള്ള റബ്ബിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? ഒരാൾ നമ്മളോടൊരു കാരുണ്യം കാണിച്ചാൽ അയാളോട് നമുക്ക് ഇഷ്ടമായി, നമ്മുടെ മനസ്സിൽ പിന്നെ അയാളെ കുറിച്ച് സ്നേഹമായി. ചെറിയൊരു സഹായം, നമ്മൾ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വെയിലത്ത്, ഒരാൾ വണ്ടി നിർത്തി നമ്മളെ അയാളുടെ വണ്ടിയിലെ പിന്നിൽ കയറ്റി നമ്മളെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കിയാൽ, മരിക്കുന്നവരെ ചിലപ്പോൾ ആ ഒരു പ്രവൃത്തി കാരണത്താൽ അയാളെ നമ്മൾ സ്നേഹിച്ചേക്കാം. ചെറിയ ഒരു നന്മയാണത്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചൊരിഞ്ഞിരിക്കുന്ന നന്മകൾ എത്രയാണ്, അവന്റെ കാരുണ്യത്തിന്റെ വിശാലത എന്താണ്, അവന്റെ ഭംഗി എന്താണ്, അവന്റെ പൊറുക്കൽ എത്ര വലുതാണ്, അവന്റെ ക്ഷമ എത്ര മഹത്തരമാണ്, അവന്റെ അറിവ് എത്ര വലുതാണ്. അല്ലെ, അങ്ങനെ ചില ആളുകൾ സ്നേഹിക്കും, ഇയാൾ ഭയങ്കര അറിവുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവർക്കും മുകളിൽ എല്ലാം അറിയുന്നവനായ അള്ളാഹു ഉണ്ട്. ഇങ്ങനെ ഏതൊരു നല്ല ഗുണം നിങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം ഏറ്റവും പരിപൂർണമായ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. വലില്ലാഹിൽ മസലുൽ അഅലാ, അല്ലാഹുവിനാകുന്നു ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങൾ ഉള്ളത്. അവനെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അധികാരമാകട്ടെ, എന്ത് പ്രതാപമാകട്ടെ, നന്മകൾ ഊരിച്ചൊരിയുന്നതാകട്ടെ, കരുണയാകട്ടെ, എന്താകട്ടെ, അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയിരുന്നു. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില കാരണങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ തവണ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പഠിക്കുന്നതിന് മുൻപ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ, ചില പാഠങ്ങളെ കുറിച്ചാണ് ഇത്തവണ പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും തിരിച്ചു വീട്ടിൽ പോയതിന് ശേഷം ഇതിനെ കുറിച്ച് ആലോചിക്കുകയുമാണ്. കാരണം ഇത് അടിസ്ഥാനങ്ങളാണ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാനപരമായ ചില നിയമങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ നിയമം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അവയെല്ലാം ഖുർആനിലും സുന്നത്തിലും വരിക എന്നതാണ് അതിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം. അവയിലൊന്നും നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാമിന്റെ ഭാഷയിൽ പറയും, അസ്മാഉല്ലാഹി വ സിഫാതുഹു തൗഖീഫിയ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ ഖുർആനും ഹദീസുമാണ് അടിസ്ഥാനം. അതിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് പുതിയ വഴികൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ജോലി എടുക്കുന്ന ബിസിനസ്സിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് പുതിയ വഴികൾ കണ്ടെത്തും. നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പലതും ബുദ്ധി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു. ഇതേപോലെ ഭാവന കൊണ്ടോ ചിന്ത കൊണ്ടോ ഉണ്ടാക്കാവുന്ന, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറയാവുന്ന ഒരു വിഷയമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സംസാരം. ദുനിയാവിൽ സംസാരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധ കാണിക്കേണ്ട വിഷയം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ അതിന്റെ പിന്നാലെ കൂടരുത്, അതിനെക്കുറിച്ച് നീ സംസാരിക്കരുത്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്ത, ഇതിനെക്കുറിച്ചെല്ലാം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. ദുനിയാവിൽ നമുക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും പറയാൻ പാടില്ല. ദീനിന്റെ കാര്യത്തിൽ അത് അതിനേക്കാൾ ഗുരുതരമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുന്ന എത്ര ഗുരുതരമായിരിക്കും. അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാൾ അവന്റെ ബുദ്ധി കൊണ്ട് ഒരു പേര് നിശ്ചയിച്ചു കൊടുക്കാൻ പാടില്ല. അവനുണ്ടാക്കിയ ഒരു പേര്, ഞാൻ അല്ലാഹനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ വിളിക്കാം എന്ന് അവന് പറയാൻ പറ്റില്ല. അവന് തോന്നിയ പേര് അള്ളാഹുവിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു അവനുള്ളതാണ് എന്നു പറഞ്ഞ പേരുകൾ, അത് മാത്രമേ അള്ളാഹുവിന്റെ പേരായി നമുക്ക് പറയാൻ പാടുള്ളൂ. അള്ളാഹു അവനുണ്ട് എന്നു പറഞ്ഞ വിശേഷണങ്ങൾ, അതു മാത്രമേ അവനുള്ളതായി നമുക്ക് പറയാൻ പാടുള്ളൂ. നമുക്ക് തോന്നിയത് നമ്മുടെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ചില ആളുകൾ സംസാരിക്കുമ്പോൾ പലതും എഴുതും, അള്ളാഹുവിന്റെ പേര് അള്ളാഹു എന്നാൽ സ്നേഹമാണ് എന്ന് പറയും. അള്ളാഹുവിന് സ്നേഹം എന്ന ഒരു പേരില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓ സർവരുടെയും ശക്തിയെ എന്നൊക്കെ പറയുന്നത് കാണാം ചില ആളുകൾ. ശക്തി എന്നത് അള്ളാഹുവിന്റെ പേരല്ല, അവന് തോന്നിയ പേര് അള്ളാഹുവിന് ഇട്ടുകൊടുക്കരുത്. അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇല്ലാത്ത വിശേഷണങ്ങൾ പറയാൻ പാടില്ല. ഈ കാര്യത്തിലെല്ലാം വിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത്, ഹദീസിൽ എന്താണോ വന്നത്, അത് മാത്രമേ പറയാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിക്കണം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇന്നമ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ظഹറ മിൻഹ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അല അല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, ഞാനിതാ നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നത് നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം മ്ലേച്ഛ വൃത്തികളാണ്, വൃത്തികേടുകൾ, വ്യഭിചാരം പോലുള്ള മോശമായ തെറ്റായ ബന്ധങ്ങളും മറ്റു തോന്നിവാസങ്ങളും, അത് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, നിങ്ങൾ പരസ്പരം അന്യോന്യം ചെയ്യുന്ന അതിക്രമങ്ങളാണ്. മൂന്നാമത്തെ കാര്യം വഅൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരിൽ പങ്കുചേർക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം വഅൻ തഖൂലു അല അല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തത് സംസാരിക്കുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി ഏറ്റവും വലുതിലേക്ക് പോവുക എന്ന രൂപത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. അവനവൻ സ്വന്തത്തോട് ചെയ്യുന്ന മോശവൃത്തികൾ, രഹസ്യമായ തെറ്റുകൾ, മറ്റു കാര്യങ്ങൾ, ഇത് ഗുരുതരമായ തെറ്റാണ്. പക്ഷേ അത് അവനവനോടുള്ള തെറ്റാണ്. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനത്തിൽ ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുത്തേക്കാം. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം അത്തരം തിന്മകളെ കുറിച്ച്. അവിടുന്ന് പറഞ്ഞു, ളുൽമുൻ യഗ്ഫിറുഹുല്ലാ, അള്ളാഹു പുറത്തു കൊടുത്തേക്കാവുന്ന തിന്മയാണത്. അവനാണ് അവന്റെ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ, അത് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, അത് ഗുരുതരമായ തെറ്റാണ്. ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. രണ്ടാമത്തേത് പരസ്പരമുള്ള അതിക്രമങ്ങളാണ്. അതിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു, ഉൽമുൻ ലാ യത്രുഖുല്ലാ, അള്ളാഹു ഒരിക്കലും വെറുതെ വിടാത്ത തെറ്റാണത്. നീ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു, ഒരാളെ അടിച്ചു, ഒരാളെ ചീത്ത പറഞ്ഞു, ഒരാളെ അപമാനിച്ചു, അയാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തി, അത് അള്ളാഹു വെറുതെ വിടില്ല, അയാൾ പുറത്തു തരണം. അല്ലാതെ അള്ളാഹു പൊറുക്കുകയില്ല. അത് അതിനേക്കാൾ ഗുരുതരമായ, ഒന്നാമത് പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് വേറെ ആളെ ഉപദ്രവിക്കാന്നുള്ളത്. മൂന്നാമത്തേത് ഏറ്റവും കടുത്ത തിന്മയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നതാണത്. നാലാമത് അള്ളാഹു പറഞ്ഞു, വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കലാണ്. അത് ഇതിനേക്കാൾ ചിലപ്പോൾ ഗുരുതരമാകും. എന്തുകൊണ്ടാണത്? അള്ളാഹുവിന്റെ ദീനിൽ അവൻ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് സ്വയം കയറിയിരുന്ന് സംസാരിക്കാണ്. അള്ളാഹു പറയാത്തത് അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതിനേക്കാൾ ഗുരുതരമാണ്. അവൻ തന്നെ സ്വയം അള്ളാഹുവിന്റെ പദവിയിലേക്ക് സ്വയം ഉയർത്തുക എന്നുള്ളത്. അള്ളാഹു പറയേണ്ട കാര്യം അവൻ പറയാ, അത് പാടില്ല. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ഒരാൾ ഒന്നും അറിയാതെ, നിന്നെക്കുറിച്ച് മനസ്സിലാക്കാതെ, നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ആളുകളോട് പറഞ്ഞു കൊടുത്താൽ അയാളെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ എന്താ പറയാ? എന്നോട് ചോദിക്കാതെ എന്നെ കുറിച്ച് നീ എങ്ങനെയാണ് അതിനെ പറ്റി പറയാ? നിനക്ക് വളരെ ദേഷ്യം പിടിക്കും. നീ ആരാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടൊരു മനുഷ്യൻ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ, അവൻ ഏഴാകാശങ്ങളെയും സൃഷ്ടിച്ചവനായ, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന റബ്ബാണ്. അവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നീ നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉദാഹരണങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ചില ആളുകൾ പറയും, അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ജാറങ്ങളിൽ പോയി അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫോമർ പോലെയാണ്. മഅദല്ലാഹ്, എത്ര ഗുരുതരമായ വാക്കാണത്! എങ്ങനെയാണ് ഒരു മുസ്ലിമിന് എന്ന് ആവുകൊണ്ട് പറയാൻ പറ്റുക? എന്തിനാത് അവൻ പറയുന്നത്? അള്ളാഹു, അത് നമ്മൾ നേരെ അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂല. മറിച്ച് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് മധ്യസ്ഥന്മാർ വേണം. ട്രാൻസ്ഫോമർ പോലെയാണ്. ട്രാൻസ്ഫോമറിന്റെ അടുക്കൽ നേരെ പോയി വീട്ടിലേക്ക് കറണ്ട് എടുത്താൽ വീട്ടിലെ കറണ്ട് തന്നെ അടിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് വേണം. ആ പോസ്റ്റിലൂടെ അള്ളാഹുവിലേക്ക് എത്തണം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്ത ഒന്നും സംസാരിക്കാൻ പാടില്ല. വ്യക്തമായി അറിഞ്ഞതിന് ശേഷം, പഠിച്ചതിന് ശേഷമല്ലാതെ അള്ളാഹിനെ കുറിച്ച് സംസാരിക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ. അറിവില്ലാതെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഒന്നും ഉണ്ടാൻ പാടില്ല. രണ്ടാമത്തെ അടിസ്ഥാനം ഇതാണ്. ഒന്നാമത് പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നത് എല്ലാം ഖുർആനിലോ ഹദീസിലോ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാടുള്ളൂ. ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കുക എന്നുള്ളത് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂന്ന് പ്രധാന നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എന്തുണ്ട് എന്ന് പറഞ്ഞുവോ അത് അവനുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. അവിടെ നമ്മൾ ദുർവ്യാഖ്യാനിക്കാനോ, ഏ അതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല, അത് വേറൊരു ഉദ്ദേശമാണ്, ഒന്നും പറയാൻ പാടില്ല. അല്ലാഹു അവന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് പറയും. ഉദാഹരണത്തിന് അല്ലാഹു പറഞ്ഞു, അവൻ അർറഹ്മാനാണ്. വഇദാ ഖീല ലഹു മുസ്ജുദു ലിർറഹ്മാൻ ഖാലു വമർ റഹ്മാൻ അനസ്ജുദു ലിമാ തഅമുറുന വസാദഹും നുഫൂറ. റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും, എന്താണ് ഈ പറയുന്ന റഹ്മാൻ, നീ പറയുന്നതിനൊന്നും ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ്. അവർ പറഞ്ഞു, ഇതാ മുഹമ്മദ് അവൻ പറയുന്നത് ഒരൊറ്റ അള്ളാഹിനെ ആരാധിക്കണമെന്ന്. പക്ഷെ അവന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അള്ളാഹ് ഒന്നിലധികം ഉണ്ട് മനസ്സിലാവുന്നത്. അവൻ ചിലപ്പോ പറയുന്നു അള്ളാഹുവെ കാക്കണേ, ചിലപ്പോ പറയുന്നു റഹ്മാനായ റബ്ബെ കാക്കണേ. അപ്പൊ ഇതിലേതാണ് അവന്റെ റബ്ബ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാറുണ്ടായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നിഷേധിക്കാൻ പാടില്ല, അത് സ്ഥിരീകരിക്കണം, അത് ഉണ്ട് എന്ന് പറയണം. ചില ആളുകൾ പറയും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മുഖമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. വയബുഖാ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ അവർ പറയും അല്ലാഹുക്ക് മുഖമുണ്ട് എന്ന് പറയാൻ പറ്റൂല. അത് അവിടെ മുഖം എന്നല്ല അർത്ഥം, പിന്നെന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹം എന്നാണ്, അവന്റെ കാരുണ്യം എന്നാണ്. അല്ലാഹുക്ക് മുഖമുണ്ട് എന്ന് പറയാൻ പാടില്ല. മദ്രസകളിൽ ചെറിയ കുട്ടികളെ സമസ്തയുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാണാം, ശമീഉം ബിലാ സംഇൻ ബസീറും ബിലാ ബസറിൻ. അല്ലാഹു സമീഅാണ് പക്ഷെ അവന് കേൾവിയില്ല, അല്ലാഹു ബസീറാണ് പക്ഷെ അവന് കാഴ്ചയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സ്ഥിരീകരിക്കണം, അത് വ്യാഖ്യാനിക്കാൻ പാടില്ല. നമ്മൾ ഹദീസുകളിൽ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല സുബ്ഹ് നിസ്കാരത്തിന് മുൻപുള്ള സമയം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ينزل ربنا تبارك وتعالى الى السماء الدنيا حين يبقى ثلث الليل الاخر. രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സന്ദർഭത്തിൽ നമ്മുടെ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആരാണ് പറഞ്ഞത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുറച്ച് ആളുകൾ പറയും യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ റബ്ബിന്റെ കാരുണ്യം ഇറങ്ങുമെന്ന്. അപ്പൊ എന്റെ റസൂലുള്ളാഹിക്ക് അങ്ങനെ പറയാൻ അറിയില്ലേ? യൻസിലു റബ്ബുന എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന അറബിയിൽ പറയാൻ നബിക്ക് അറിയില്ലേ? ഇവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കുകളെ വ്യാഖ്യാനിക്കുന്നത് പോലെ അവരുടെ സംസാരം നമ്മൾ വ്യാഖ്യാനിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കൂലേ? അയാൾ പറയാണ് ഞാൻ വീട്ടിലേക്ക് പോവാൻ നമ്മളോട് പറഞ്ഞു. ആ നീ വീട്ടിൽ നിന്ന് തിരിച്ചു വരാന്നല്ലേ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അയാളോട് അങ്ങനെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അയാൾ പറയാം എന്റെ പേര് മുഹമ്മദ് എന്നാൻ. ആ നിങ്ങളെ പേര് സയ്യിദ് എന്നല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം ആ പറഞ്ഞതല്ല വേറെന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കൂലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ഏറ്റവും അനുയോജ്യമായ സംസാരം. അത് വന്നതിന് ശേഷം ഒരാൾ പറയാം അതിന്റെ അർത്ഥം അങ്ങനെയല്ല, അതിന്റെ അർത്ഥം വേറെയാണ് എന്ന് ഒരു തെളിവുമില്ലാതെ പറഞ്ഞു വിടുക എന്നത് ഗുരുതരമായ തിന്മയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവനുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അവനുണ്ട് എന്ന് സ്ഥിരീകരിക്കണം, നിഷേധിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിന് നാമങ്ങളുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവനുണ്ട്. വിശേഷണങ്ങളുണ്ട്, ഇങ്ങനെ അവൻ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അവൻ ചിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ പരിഹാസമാണ്. കണ്ടില്ലേ നിങ്ങൾ അള്ളാഹനെ എന്ത് ചെയ്യാൻ മനുഷ്യന്മാരോട് തുല്യപ്പെടുത്തുകയാണെന്ന് അവർ പറയും. അതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറുപടി പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അങ്ങനെ പറഞ്ഞത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു നബിയെ അല്ലാഹു ചിരിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ അല്ലാഹു ചിരിക്കും. അപ്പോൾ ആ സഹാബി പറഞ്ഞു ചിരിക്കുന്ന ഒരു റബ്ബ് അവന്റെ അടുക്കൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. അങ്ങനെ ഒരു റബ്ബിന്റെ അടുക്കലേക്കാണല്ലോ ഞാൻ പരലോകത്ത് എത്തിച്ചെല്ലാനുള്ളത്, അവനിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. സഹാബികൾ അങ്ങനെയായിരുന്നു. അതെന്താ നബി നിങ്ങൾ ചിരിക്കുന്ന റബ്ബ് നമ്മൾ ചിരിക്കുന്ന പോലാണോ എന്ന് അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു ഇപ്പൊ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ മൂന്ന് പ്രധാന അടിസ്ഥാനം. ഒന്നാമത്തെ കാര്യം അള്ളാഹു അവന് ഇല്ല എന്ന് പറഞ്ഞ കാര്യം എന്താണോ, അവനുണ്ട് എന്ന് പറഞ്ഞത് എന്താണോ അത് ഉണ്ട് എന്ന് പറയണം, നിഷേധിക്കാൻ പാടില്ല. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവന് ഇല്ല എന്ന് പറയുകയും അതിനു വിരുദ്ധമായ കാര്യം അവന് ഉണ്ട് എന്ന് പറയുകയും വേണം. അള്ളാഹു അവന് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇല്ല എന്ന് പറയുകയും അതിനു വിരുദ്ധമായ കാര്യം അവന് ഉണ്ട് എന്ന് കൂടി പറയണം. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അവൻ അതിക്രമം ചെയ്യുകയില്ല. അതിക്രമം ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൻ പരിപൂർണ നീതിയുള്ളവനാണ് എന്നുകൂടി പറയണം. സൂറത്തു അൽ ബഖറയിൽ ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല, അവന് യാതൊരു നിലക്കുള്ള ക്ഷീണവും ബാധിക്കുകയില്ല. അവൻ ഹയ്യാണ്, കയ്യൂമാണ്, എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അല്ലാഹുവിന് ഉറക്കം ബാധിക്കുകയില്ല, മയക്കം ബാധിക്കുകയില്ല. നമുക്ക് ഉറക്കം ബാധിക്കില്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ട് മുന്നേ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുക, അതിന് നേരെ വിപരീതമാണത്. ഉറക്കവും ക്ഷീണവും ഒക്കെ ആർക്കാണ് ബാധിക്കുക? യഥാർത്ഥ ജീവന് ബലമില്ലാത്ത ആൾക്കാർക്കാണ് ഇത് സംഭവിക്കുക. അല്ലാഹു ഹയ്യാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നത്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ഒരാളും തന്നെ ഇല്ല. അങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കല്ല, തൊട്ടപ്പുറത്ത് തന്നെ പറയാൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. നിഷേധിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? സ്ഥിരീകരിക്കുക കൂടി വേണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വെറുതെ നിഷേധിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരാളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പണ്ട് ഇപ്പൊ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കവികളും മറ്റൊക്കെ വന്ന് രാജാവിനെ പുകഴ്ത്തി പാടും, രാജാവിനെ പറ്റി നല്ലത് പറയും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരാൾ വന്നിട്ട് രാജാവിന്റെ മുന്നിൽ വന്ന് രാജാവിന് ഇല്ല കുറവുകളില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, അയാൾ പറയും, രാജാവേ നിങ്ങൾ കശണ്ടിയല്ല, നിങ്ങൾ കറുത്തിട്ടല്ല, നിങ്ങൾ വിരൂപനല്ല, നിങ്ങൾ കുള്ളനല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാൾക്ക് കിട്ടാൻ പോണത്? എന്തായാലും നല്ലത് കിട്ടൂല. കാരണം എന്താ? കുറവുകളില്ല എന്നു മാത്രം പറയൽ ഒരാൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതില്ല ഇതില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കരുത്. ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒപ്പം ഉള്ളത് എന്താണ് എന്ന് പറയണം. അത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും കാണാൻ പറ്റും. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ നോക്കൂ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അവൻ സർവർക്കും ആശ്രയമാണ്. രണ്ട് കാര്യങ്ങൾ അല്ലാഹുക്കുള്ളത് പറഞ്ഞു, പിന്നെ ഇല്ലാത്ത കാര്യം പറയാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, മറ്റാർക്കും ജനനം നൽകിയിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റൊരാളില്ല. ഇല്ല എന്ന് പറയുന്നതിന് മുൻപ് ഉണ്ട് എന്ന് ആദ്യം പറയാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തരമായ വലിയ കനം തൂങ്ങുന്ന ദിക്റായി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലാഹിൽ അദീം എന്ന പ്രാർത്ഥന. കലിമതാനി ഖഫീഫതാനി അലാ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലാ റഹ്മാൻ സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹ്. രണ്ട് വാക്കുകൾ അള്ളാഹുവിന്റെ തുലാസിൽ വളരെ കനം തൂങ്ങുന്ന വാക്കുകൾ, നാവിന് വളരെ എളുപ്പമുള്ള വാക്കുകൾ, അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള വാക്കുകൾ. ഏതാണ് ഈ രണ്ട് വാക്കുകൾ? സുബ്ഹാനല്ലാഹിൽ അദീം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണെന്ന് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവേ നീ ഒരു ന്യൂനതയും നിനക്കില്ല. അത് പറഞ്ഞ ഉടനെ എന്താ പറഞ്ഞത്? അൽ അദീം, അവൻ അദീമാണ്. അദീം എന്ന് മഹത്വമുള്ള, സർവമഹത്വവുമുള്ളവനാണ്. ഒരു ന്യൂനത ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കല്ല, പിന്നെ സർവമഹത്വവും ഉള്ളവനാണ്. അപ്പൊ ഒരു കുറവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒപ്പം അവനുള്ള മേന്മകൾ എടുത്തു പറയണം. ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തെ കാര്യം അതും പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അവൻ ഒന്നും പറയാതെ വിട്ട ചില കാര്യങ്ങൾ. പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുമ്പോൾ കണ്ടറിയാൻ വേണ്ടി ബാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട്. ചിലതാകട്ടെ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവന്റെ മഹത്വം അത്ര വിശാലമാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകൾക്കൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പരിപൂർണമായി ചൂഴ്ന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്ര വലിയവനാണ് റബ്ബ്. അതാണ് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോ നമ്മൾ പറയുന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. അത് പറഞ്ഞു കയറിയാൽ പിന്നെ നിസ്കാരത്തിൽ ദുനിയാവിലെ എത്ര എത്ര ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് പിന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ആ പണി എന്ത് ചെയ്യണം, ഇവിടെ പൈസ എങ്ങനെ ഉണ്ടാക്കണം, ഇവിടെ പൈസ നഷ്ടപ്പെട്ടത് എവിടെയാണ്. ആ കലിമ അവിടെ പറയാൻ നിസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതിനു പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നായി പണ്ഡിതന്മാർ പറഞ്ഞത്, മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയ മനുഷ്യ, നീതാ പ്രവേശിക്കുന്നത് ഏറ്റവും വലിയവനായ റബ്ബിന്റെ അടുക്കലേക്കാണ്. ഇവനേക്കാൾ അള്ളാഹുവിനേക്കാൾ വലിയവനായി ഒരാളുമില്ല. നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനേക്കാൾ വലിയ സ്ഥാനം ഒരാൾക്കും ഉണ്ടാക്കാൻ പാടില്ല. ആ പറഞ്ഞിട്ടാണ് കയറുന്ന നിസ്കാരത്തിൽ. പക്ഷെ എന്നിട്ട് ആ നിസ്കാരത്തിലുള്ള ചിന്തകൾ എവിടെയൊക്കെയാണ്? യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, അത് ചിലത് പരലോകത്ത് റബ്ബിനെ മുഅ്മിനീങ്ങൾ കാണുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ ചിലത് അവർക്ക് കാണാൻ കഴിയും, മറ്റു ചിലതാകട്ടെ അവർക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവർ തീർത്തും ദുർബലരായ സൃഷ്ടികളാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയാതെ വിട്ട ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നാം നിശബ്ദത പാലിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ വിശദമായ ചില നടപടിക്രമങ്ങൾ, പക്ഷെ സാധാരണക്കാരായ ആളുകൾ എന്ന നിലയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ അതിന് വിട്ടു നിൽക്കണം. അത്തരം തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന് ചെവിയുണ്ട് എന്ന് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജിസ്മ എന്ന വാക്കില്ല. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. സഹാബികളോ സലഫുകളോ ഒന്നും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സലഫി മൻഹജ് എന്ന് പറയുന്നത്. സഹാബികളും മുൻഗാമികളായ ആളുകൾ എവിടെ നിന്നോ അവിടെ നിൽക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാനോ ആലോചിക്കാനോ പാടില്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ പറയും എന്താ എങ്ങനെ ചിന്തിക്കേണ്ട എന്ന് പറയുന്നത്? മനുഷ്യന് സ്വാഭാവികമായും ഒരു വികൃതി കുട്ടിയുടെ സ്വഭാവമുണ്ട്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അതെന്താ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മോട് പറയാതെ വിട്ടത് അത് പറയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അതിൽ വല്ല ഉപകാരവും ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് അത് പറയുമായിരുന്നു. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സമാധാനം കിട്ടും. എന്താ അള്ളാഹു അത് പറയാതെ വിട്ടത്, എന്താ റസൂൽ അത് പറയാതെ വിട്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന ആലോചന എന്താണ്? അതിൽ നമുക്ക് വല്ല ഉപകാരവും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് പറയുമായിരുന്നു, അല്ലാഹു അത് പറയുമായിരുന്നു, പറയാതെ വിടില്ലായിരുന്നു. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ വാക്കിത പരിപൂർണമായിരിക്കുന്നു. വേണ്ടതൊക്കെ ഇതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ മാ മിൻ ഷൈഇൻ യുഖർറിബുകും ഇലൽ ജന്നതി വയുബാഇദുകും അനിൻ നാർ ഇല്ലാ വഖദ് അമർതുകും ബിഹ്, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദീനാകട്ടെ സുബ്ഹാനല്ലാഹ്, ബാത്റൂമിലേക്ക് കയറുമ്പോ എങ്ങനെ കയറണം, പുറത്തിറങ്ങുമ്പോ എങ്ങനെ ഇറങ്ങണം, അതിന്റെ ഉള്ളിൽ കയറിയാൽ എങ്ങനെ ഇരിക്കണം, ഒരു നിമിഷ നേരത്തേക്ക് പോലും എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ മേൽപോട്ട് നോക്കി നിൽക്കേണ്ട അവസ്ഥയിൽ ഇസ്ലാം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. ഈ ദീനിന്റെ പ്രത്യേകതകളിൽ ഒന്നാണത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ചിലപ്പോൾ ആളുകൾ നമ്മളോട് ചിങ്ങക്ക് എന്ത് ഇങ്ങനെ നിയമം, അവിടെ പാടില്ല, അത് പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് നൽകുന്ന മനസമാധാനത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെ, നമുക്കൊരു കാര്യം തിന്നാൻ പോകുമ്പോൾ ഏത് തിന്നണം നമുക്കറിയാം, ഏത് തിന്നാൻ പാടില്ല എന്ന് പറയാം. അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. വേറുള്ളവനെ സംബന്ധിച്ചിടത്തോളം തിന്നു നോക്കന്നെ, എന്താ സംഭവിക്കാന്ന് പിന്നെ അറിയാം. അതാണ് അവന്റെ ജീവിതത്തിൽ പരിപൂർണമായ അനിശ്ചിതത്വമാണ്. എന്ത് ചെയ്യണം എന്ന് അവനറിയില്ല. കല്യാണം കഴിച്ചാൽ എങ്ങനെ പെരുമാറണം, കച്ചവടം തുടങ്ങിയാൽ എങ്ങനെ കച്ചവടം ചെയ്യണം, ഒന്നും അറിയില്ല. ഹലാൽ എന്താണ്, ഹറാം എന്താണ് അറിയില്ല. തോന്നിയതുപോലെ ജീവിക്കുക, കന്നുകാലികളെ പോലെ ജീവിക്കുക എന്നത് അവരുടെ കാര്യത്തിൽ എത്ര കൃത്യമാണ്. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാല് വെക്കുന്നതിൽ നിയമമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് പറഞ്ഞു തരുന്ന ആരാണ്?
നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണോ?
അല്ല, നമ്മളെ പടച്ചവനായ നമ്മുടെ റബ്ബൻ സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, അള്ളാഹുവിനോട് ഒരാൾ എത്രമാത്രം കീഴൊതുങ്ങുന്നോ അത്രമാത്രം അവൻ സ്വതന്ത്രനായിരിക്കും, മറ്റുള്ള ആളുകളുടെ ചങ്ങലകളിൽ നിന്ന് അവൻ മോചിതനായിരിക്കും. അള്ളാഹുവിനോട് ഒരാൾ എത്രമാത്രം അകലുന്നോ അത്രമാത്രം മനുഷ്യൻ മറ്റുള്ളവരുടെ അടിമകളായിരിക്കും. അവര് പറയും വലിയ സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾ എന്നൊക്കെ, പക്ഷെ അവനെപ്പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മൂത്രമൊഴിക്കുകയും ബാത്റൂമിൽ പോവുകയും അസുഖം സംഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ പറഞ്ഞതാണോ കേൾക്കുന്നത്? നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഇതിൽ റസൂലുള്ളാഹിന്റെ വാക്കുപോലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. وَلَوْ تَقَوَّلَ عَلَيْنَا بَعْضَ الْأَقَاوِيلِ نِي നമ്മളെ പറ്റി വല്ലതും പറഞ്ഞുണ്ടാക്കിയാൽ لَأَخَذْنَا مِنْهُ بِالْيَمِينِ നിന്നെ നാം നമ്മുടെ വലതുകൈ കൊണ്ട് പിടികൂടും. ثُمَّ لَقَطَعْنَا مِنْهُ الْوَتِينَ എന്റെ കണ്ടനാടി നാം മുറിച്ചു കളയും. പക്ഷേ അത് റസൂലുള്ളാഹിക്ക് സംഭവിച്ചില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ടതല്ലാത്ത ഒന്നും അവിടുന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞത് സംഭവിക്കണമായിരുന്നു. അതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ അടിസ്ഥാനം. ഒന്നാമത് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞു, മൂന്ന് അടിസ്ഥാനങ്ങൾ നമ്മുടെ ദീനിൽപ്പെട്ടതാണ്. അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞത് അംഗീകരിക്കണം, ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതോടൊപ്പം അതിന് നേർവിപരീതമായത് ഉണ്ട് എന്ന് പറയണം. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് പറയാതെ വിട്ട കാര്യങ്ങൾ അതിൽ നിശബ്ദത പാലിക്കണം. ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ, അവയിൽ മിക്ക നാമങ്ങളും, അവ പഠിക്കുന്നതിന് ഒരു മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുന്നതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ പലപ്പോഴും ഖുർആനിന്റെ ഒക്ക ആയത്തുകൾ അവസാനത്തിൽ കാണാം. നമ്മളതിങ്ങനെ ഓതിപ്പോയി, എന്താ ഈ നാമം ഇവിടെ കൊടുക്കാനുള്ള കാരണം? നമ്മൾ പലരും പലപ്പോഴും ചിന്തിക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ ഓരോ നാമം കൊടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതിന്റെ തഫ്സീർ മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണത്തിലൂടെ ഞാൻ ബോധ്യപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമം പഠിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന് ആ പേരുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. ഒന്നാമത്തെ ഭാഗതാണ്. ഉദാഹരണത്തിന് റഹ്മാൻ, ഗഫൂർ, അൽ ഹയ്യ്, അൽ ഖയ്യൂം, ഇങ്ങനെ അള്ളാഹുവിന് ചില നാമങ്ങളുണ്ട്. ആ നാമം അള്ളാഹുവിന്റെ പേരാണ്. ആ പേരിൽ ഒരാ നമ്മൾ വിളിച്ചാൽ ആ പേര്, ആ വിളി എവിടേക്കാണ് എത്തുന്നത്? അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. യാ അല്ലാഹ് എന്ന് വിളിച്ചാലും, യാ ഗഫൂർ എന്ന് വിളിച്ചാലും, യാ റഹ്മാൻ എന്ന് വിളിച്ചാലും, യാ റഹീം എന്ന് വിളിച്ചാലും, ഇതെല്ലാം ഒരാളെ തന്നെയാണ് വിളിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശേഷണം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എല്ലാ നാമങ്ങളും, അള്ളാഹുവിന്റെ പേരുകൾ അവന് യോജിച്ച പേര്. അതുകൊണ്ടാണ് നമ്മൾ ആ പേരിനെ പറ്റി അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ഏറ്റവും നല്ല നാമം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ പേരുകൾ അവന് യോജിച്ച പേരുകളാണ്. അതങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യന്മാർ അവർക്ക് പലപ്പോഴും പല ജാതി പേരിടാറുണ്ട്. ചിലപ്പോൾ ഒരാളുടെ പേരെന്തായിരിക്കും? ശുജാൻ എന്നായിരിക്കും, ഭയങ്കര ധൈര്യവാൻ എന്നായിരിക്കും. പക്ഷെ അയാളോ അയാൾ മഹാപേടിത്തൊണ്ടനായിരിക്കും. അയാളുടെ പേരും അയാളും തമ്മിൽ ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. പേര് ചിലപ്പോൾ റഊഫ് എന്നൊക്കെ ആയിരിക്കും, റഹീം എന്നൊക്കെ ആയിരിക്കും, കാരുണ്യം അടുത്തുകൂടെ പോവാത്ത മനുഷ്യനായിരിക്കും. അപ്പൊ ആളുടെ പേരും മനുഷ്യന്റെ സ്വഭാവവും ചിലപ്പോൾ യോജിച്ചോളണം എന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പേരും അവന്റെ വിശേഷണവും യോജിച്ചതാണ്. അള്ളാഹുവിന്റെ പേര്, അത് അവന്റെ പേര് മാത്രമല്ല, പിന്നെ അത് അവനെ കുറിച്ച് അറിയിക്കുന്ന വിശേഷണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ പഠിക്കണം. മനുഷ്യന്മാരെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആളുകളുടെ പേരുകൾ വിളിക്കുമ്പോൾ അത് ആളുകളുടെ പേര് മാത്രമാണ്. നമ്മൾ ആരും പേര് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആലോചിക്കൂല. നമ്മൾ ആൾക്കാരുടെ പേര് ഇപ്പൊ മുഹമ്മദ് ഒരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നു, സുത്യർഹമായ സ്വഭാവവിശേഷങ്ങൾ യോജിച്ച ഒരു മനുഷ്യനെയാണ് ഞാൻ ഈ വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അതായത് പേരാണ് മുഹമ്മദ്. അതുമായി ആ പേര് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഞാൻ പറയുന്നത് സാധാരണ മനുഷ്യന്മാരെ കുറിച്ചാണ്. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ അവിടുത്തെ പേര് അവിടുത്തെ സ്വഭാവത്തോട് യോജിച്ചതാണ്. പക്ഷേ മനുഷ്യന്മാർ, സാധാരണ മനുഷ്യന്മാർ അവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരാളെ പേര് അഷദ് എന്നായിരിക്കും, സിംഹ, അതിൻ്റെ അടുത്ത് സിംഹ എന്നാണോ? നമ്മൾ ആരെങ്കിലും അഷദ് എന്ന് പറയുമ്പോൾ, എടാ അഷദ് എന്ന് പറയുമ്പോൾ, യോ സിംഹത്തിന്റെ മുകളിൽ ഒരു മനുഷ്യൻ എന്ന് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. സിംഹവും അയാളും യാതൊരു ബന്ധമില്ല, അതൊരു പേരായി വന്നു എന്ന് മാത്രം. അബ്ബാസ് എന്നാണ് മുഖം ചുളിച്ചവൻ എന്നാണ് എൻ്റെ അർത്ഥം. ആരെങ്കിലും ആലോചിക്കുന്നുണ്ട് അബ്ബാസ് എന്ന് വിളിക്കുമ്പോൾ മുഖം ചുളിച്ചൊരു മനുഷ്യനാണല്ലോ ഞാൻ വിളിക്കുന്നത് എന്ന്? ഇല്ല. അപ്പോൾ മനുഷ്യരുടെ പേരുകളും അവന്റെ സ്വഭാവവും യോജിക്കണമെന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേര് അവന്റെ വിശേഷണങ്ങൾക്ക് യോജിച്ചതാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഓരോ പേര് പഠിക്കുമ്പോഴും നീ അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ കാരുണ്യമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥം അല്ലാഹുക്ക് യോജിച്ചതാണ്. ഗഫൂർ, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ പേര് അല്ലാഹുവിന്റെ കാര്യത്തിൽ കൃത്യത്തിന് കൃത്യാണ്. അത്രയധികം പൊറുക്കുന്നവനായി മറ്റൊരാളുമില്ല. എത്ര തവണ നീ തെറ്റ് ചെയ്താലും അല്ലാഹുവേ എനിക്ക് നീ പുറത്തു നൽകണേ എന്ന് ആത്മാർത്ഥമായി നീ പറഞ്ഞാൽ അല്ലാഹ് നിനക്ക് പുറത്തു തരും. അവൻ പുറത്തു നൽകാത്ത ഒരു തെറ്റുമില്ല, എത്ര വലിയ തെറ്റ് ചെയ്താലും. ഒരു മനുഷ്യൻ നമ്മളെ നോക്കിയിട്ട്, നമുക്കില്ലാത്ത ഒരു കുട്ടി നമ്മുടെ ഒരു ജാരസന്തതി നമ്മളെ മേലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവന്റെ കുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവൻ നമ്മളോട് 1000 തവണ കാൽമ വീണ് മാപ്പ് പറഞ്ഞാലും മരിക്കുന്നവരെ അവനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. നസാറാക്കൾ ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനൊരു കുഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. വഖാലു ഇത്തഖദ അർറഹ്മാൻ വലദ, അവർ പറഞ്ഞിരിക്കുന്നു ഇതാ അല്ലാഹുവിനൊരു സന്താനമുണ്ട് എന്ന്. ലഖദ് ജിഅതും ഷൈഅൻ ഇദ്ദ, എന്തൊരു വലിയ ഗുരുതരമായ വാക്കാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ, ആകാശം ഇതാ പൊട്ടിപ്പിളരാനായിരിക്കുന്നു, ഭൂമി ഇതാ വിണ്ടുകീറാനായിരിക്കുന്നു, പർവ്വതങ്ങൾ ഇതാ തകർന്നു വീഴാനായിരിക്കുന്നു. അതിനു മാത്രം ഗുരുതരമായ വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാഹദുൻ അസ്ബറ മിൻ അല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന മറ്റൊരാളുമില്ല. യദ്ദഊന ലഹു വലദ, അവരതാ അവന് കുട്ടിയുണ്ട് എന്ന് പറയുന്നു, അവനൊരു സന്താനം ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അവൻ അവർക്കതാ സൗഭാഗ്യങ്ങൾ ആരിക്കോരി കൊടുക്കുന്നു. ദുനിയാവ് അവർക്ക് അല്ലാഹു ആരിക്കോരി അവൻ കുറവ് വരുത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് അറിയിച്ചു തന്നൊരു കാര്യമാണത്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ അവന്റെ പേരുകൾ അവന് യോജിച്ചതാണ്. ഷക്കൂർ, അങ്ങേറ്റം നന്ദി ചെയ്യുന്നവൻ. എത്ര നന്ദി ചെയ്യുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടാൽ അല്ലാഹുവിനോളം നന്ദി ചെയ്യുന്ന ഒരാളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു 5 മിനിറ്റ് നിസ്കരിച്ചാൽ അതിന് അവൻ പറഞ്ഞ പ്രതിഫലം എത്ര വലുതാണ്. ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിച്ചാൽ ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. ഒരു നേരം അല്ലാഹുവിനെ കുറിച്ച് നീ ഒന്ന് സ്മരിച്ചാൽ അല്ലാഹു അവൻ നിന്നെ കുറിച്ച് സ്മരിക്കുന്നു. നീ അവനിലേക്ക് നടന്നെടുത്താൽ അല്ലാഹു നിന്റെ അടുക്കിലേക്ക് വേഗതയിൽ ഓടിയെടുക്കുന്നു. ഒരു ചെറിയ നന്മ ചെയ്താൽ, ഒരു ചെറിയ നന്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബി വന്നു, ഒരു മനുഷ്യൻ വന്നു, അയാൾ കാഫിറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ അന്ന റസൂലുള്ളാഹ്, ആ വാക്ക് പറഞ്ഞാൽ മുസ്ലിമായി. തിരിച്ചു പോകാൻ വേണ്ടി അയാൾ ഒട്ടക പുറത്ത് കയറി, കാല് തെറ്റി താഴെ വീണാൽ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുൻ ഖലീൽ അജ്റുൻ കസീർ, ചെറിയൊരു പ്രവർത്തനം, ഒന്നും ചെയ്തിട്ടില്ല അയാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, അജ്റുൻ കസീർ, സ്വർഗമാണ് അയാളുടെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഷക്കൂറാണ്. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഓരോ നാമങ്ങളും അവനെ കുറിച്ച് നിന്നെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന, അവനിലേക്ക് നിന്നെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ, ആ നാമങ്ങളിൽ നിന്ന് ചില വിധിവിലക്കുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ ഖുർആനിലെ ആയത്തുകളുടെ അവസാനത്തിൽ പലപ്പോഴും ഈ നാമങ്ങൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, വഴി കൊള്ളക്കാരായ ആളുകൾ, പണ്ട് കൊള്ളക്കാരായ ആളുകളുണ്ട്, യാത്രക്കാരെ പിടികൂടും, അവരുടെ സമ്പത്ത് മോഷ്ടിക്കും, അവരെ കൊന്നുകളയും. ഇങ്ങനെ വഴി കൊള്ളക്കാരായി ജീവിച്ചിരുന്ന ആളുകൾ പണ്ട് കാലത്തുണ്ട്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹ വ റസൂല, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ, വയസ്ഔന ഫിൽ അർദി ഫസാദൻ, ഭൂമിയിൽ കുഴപ്പങ്ങളുമായി നടക്കുന്നവർ, അവർക്കുള്ള പ്രതിഫലം എന്താണ്? അൻ യുഖത്തലു, അവർ കൊന്നുകളയപ്പെടണം. ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ അവരെ പിടികൂടിയാൽ അവരെ കൊന്നുകളയണം. ഔ യുസല്ലബു, അതല്ലെങ്കിൽ അവരെ കുരിശിൽ തറക്കണം. ഔ തുഖത്ത ഐദീഹിം വർജുലുഹും മിൻ ഖിലാഫ്, അതല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി ഛേദിച്ചു കളയണം. കടുത്ത ശിക്ഷയാണ്. നാട്ടിൽ ഈ ജാതി കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിലെ സമാധാനം നശിപ്പിക്കലാണ്. മറ്റുള്ളവർക്ക് പാഠമാകുന്ന രൂപത്തിൽ അവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഇല്ലല്ലദീന താബു മിൻ ഖബ്ലി അൻ തഖ്ദിറു അലൈഹിം, എന്നാൽ നിങ്ങൾ പിടികൂടുന്നതിന് മുൻപ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് തൗബ ചെയ്ത ആളുകൾ, അവരെയാണ് നിങ്ങൾ പിടികൂടിയത് എങ്കിൽ അല്ലാഹു പറയാൻ, ഫഇന്നല്ലാഹു അന്നല്ലാഹ ഗഫൂറുൻ റഹീം, അള്ളാഹു ഗഫൂറാണ് റഹീമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവരെ തൗബ ചെയ്ത അവസ്ഥയിൽ പിടികൂടിയാൽ നിങ്ങൾ വെറുതെ വിട്ടോന്നോ? ഒന്നുമില്ല അതില്. എന്റെ അള്ളാഹു പറഞ്ഞോളൂ, ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ് എന്ന് നിങ്ങൾ അറിയണം. അതിലെന്ത് മനസ്സിലായി? അവർ തൗബ ചെയ്ത അവസ്ഥയിലാണ് അവരെ പിടികൂടുന്നത് എങ്കിൽ, വലിയ കൊള്ളക്കാരനായിരുന്നു പണ്ട്, പിന്നെ അത് നന്നായി, തൗബ ചെയ്ത് സമാധാനമായി ജീവിക്കാൻ, അങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങൾ അയാളെ പിടിവ. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹ് ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്, അള്ളാഹു ഏറെ കരുണ ചൊരിയുന്നവനാണ്. അതേപോലെ നിങ്ങളും അവന് പുറത്തു കൊടുക്കണം, നിങ്ങൾ അവനോട് കരുണ കാണിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ശിക്ഷ അവന് കൊടുക്കാൻ പാടില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അവസാനങ്ങളിൽ അവന്റെ നാമങ്ങൾ എടുത്തു കൊടുക്കുന്നതിൽ വലിയ ഉദ്ദേശങ്ങളുണ്ട്. ദാമ്പത്യ ബന്ധത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലും മറ്റുമൊക്കെ ഇതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു കൊടുക്കുന്നത് കാണാം, മറ്റു പല കാര്യങ്ങളിലും കാണാം. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്കെതിരെ ചില ആളുകൾ വ്യഭിചാരാരോപണം ഉന്നയിച്ചു. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഹിജറ ചെയ്തു വന്ന ഒരാളുണ്ട്. അദ്ദേഹവും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വിചാരാരോപണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്, മദീനയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ചിലവ് കൊടുക്കുന്നത്. 40 ദിവസത്തോളം ഈ ആരോപണം ഇങ്ങനെ മദീനയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വാപ്പ, നിങ്ങൾ എന്നെ പറ്റി എന്താണ് നല്ലത് പറയാത്തത്? നിങ്ങൾ എന്റെ വാപ്പല്ലേ. ഉപ്പ എന്താണ് എന്നെ കുറിച്ചൊന്നും പറയാത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി, മോളെ, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? അയ്യു അർളിൻ തുഖില്ലുനി വഅയ്യു സമാഇൻ തുദില്ലുനി ഇദാ ഖുൽതു ഫിൽ ഖുർആനി മാ ലാ അഅലം, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എനിക്കറിയാത്തത് സംസാരിച്ചു കഴിഞ്ഞാൽ ഏതാകാശമാണ് എനിക്ക് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക? സ്വന്തം മകൾക്കെതിരെ വന്ന് വിചാരാരോപണമാണ്. അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ വഹീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ട് സംസാരിക്കും, എന്താ സുഖല്ലേ നിൽക്കും, ഇറങ്ങിപ്പോവും, സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം നബി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് അവിടെ ഇരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് വഹി ഇറങ്ങുകയാണ്. വഹി ഇറങ്ങിയപ്പോൾ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂറത്തു നൂറിലെ ഈ ആയത്തുകൾ പാരായണം ചെയ്തു. അപ്പോൾ ഉമ്മുറുമാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ അവർ പറഞ്ഞു, മോളെ ആയിഷ റളിയല്ലാഹു തിരിഞ്ഞെടുക്കാൻ. അവർ വന്നിട്ട് പറഞ്ഞു, മോളെ ഇതാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് എന്നെ നിരപരാധിയായി പറഞ്ഞത് എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കേട്ടത് എന്റെ റബ്ബാണ്, അവന് ഞാൻ ആദ്യം മറുപടി പറയട്ടെ, അള്ളാഹ്ക്ക് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. അങ്ങനെ ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഇവന് ചെലവിന് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചു, വലാ യഅതലി ഉലുൽ ഫളി മിൻകും വസഅ, നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുള്ള ആളുകൾ, അള്ളാഹു ഔദാര്യം ചൊരിഞ്ഞ ആളുകൾ, അവരൊരിക്കലും ശപഥം ചെയ്തു പറയാൻ പാടില്ല, അവർക്ക് കീഴിലുള്ള ആളുകൾക്ക് ദാനം ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല. അമാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നോക്കൂ നിങ്ങൾ, അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അതിൽ നിന്ന് പഠിക്കാവുന്ന ചില വിധിവിലക്കുകളുണ്ട്, അത് പഠിക്കണം. ചില ആളുകൾ നാമങ്ങളുടെ അർത്ഥം മാത്രം മനസ്സിലാക്കും, അർത്ഥം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതും നമ്മുടെ ജീവിതവുമായുള്ള ബന്ധം എന്താണ് എന്ന് പഠിക്കണം. ഓരോ ആയത്തുകൾക്ക് ശേഷവും അള്ളാഹു സുബ്ഹാനഹു തആല നാമങ്ങൾ നൽകുന്നത് ആ ആയത്തുമായി വളരെ അടുത്ത ബന്ധം നിൽക്കുന്ന നാമങ്ങളാണ്. ചിലപ്പോൾ നേരെ നമ്മൾ ആലോചിച്ച് മനസ്സിലാവില്ല, ഇപ്പൊ നമ്മൾ തഫ്സീർ നോക്കേണ്ടി വരും. അങ്ങനെ ഓരോ നാമങ്ങളിലും അള്ളാഹു നിങ്ങളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു ഗഫൂറാണ്, റഹീമാണെന്നൊക്കെ ഈ ആയത്തിന്റെ അവസാനത്തില്ലേ നമ്മളൊരു പ്രാസം പോലെ ഓതിപ്പോവാന്നല്ലാതെ എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതിന്റെ പിന്നിൽ മഹത്തരമായ ഉദ്ദേശങ്ങളുണ്ട്, അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. അപ്പോഴാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ നാമ ഗുണവിശ അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുള്ളൂ. എത്ര എത്ര ഹദീസിലാണ് റസൂലുള്ള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹു റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു റഫീഖാണ്, അവൻ സൗമ്യതയുള്ളവനാണ്, അവൻ റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു. അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ, കാരുണ്യം ചൊരിയുന്നവർക്ക് മേൽ അല്ലാഹു റഹ്മാനായ റബ്ബ് കാരുണ്യം ചൊരിയും. റഹമുമൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ്സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചൊരിയും, എന്ത് ചെയ്യണം? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അവയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ നമ്മൾ പകർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്ന് അടിസ്ഥാനങ്ങളാണ് ഇതുവരെയായി നാം പറഞ്ഞത്. നാലാമത്തെ അടിസ്ഥാനം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് ഗുരുതരമായ വഴികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ നാം ശ്രദ്ധിക്കണം. രണ്ട് വഴികേടുകൾ. ഒന്നാമത്തെ വഴികേട് അത്തംസീൽ എന്നാണ് അതിനു പറയുക. അറബി വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. തംസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യമാക്കലാണ്. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവന്റെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്ത. ഇന്നത് മനുഷ്യനെ പോലെയാണ്, ഇന്നതുപോലെയാണ് എന്നിങ്ങനെ രൂപം പറയുക എന്നത് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണവും ഒരു കാര്യവും ഒരു പ്രവൃത്തിയും സൃഷ്ടികളുടേതുപോലെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു കാര്യവുമില്ല, ഒന്നും തന്നെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹൽ തഅലമു ലഹു ശമിയ, അള്ളാഹുവിന് തുല്യനായി അവനു പേരൊത്ത ഒരാളെ നിനക്കറിയുമോ? ഇത് അങ്ങനെ ഒരാളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങളെ സദൃശ്യപ്പെടുത്തരുത്. മറ്റുള്ളവരോട് സാദൃശ്യമുള്ള സൃഷ്ടികൾ ഏതാകട്ടെ, ഒന്നിനോടും സദൃശ്യപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങളിങ്ങനെ മുഖം കൈ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, ഒരു ചിത്രം വരും. ആ പറഞ്ഞതിനുള്ള മറുപടി രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിന്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വരുന്ന എന്തൊരു ചിത്രമുണ്ടോ അതൊന്നും അള്ളാഹു അല്ല, അതൊക്കെ ഷെയ്ത്താന്റെ വസ്വാസാണ്. ചില ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനൊരു ചിത്രം വരും, ചില ആളുകൾ വന്ന് പറയും ചെയ്യും ഇങ്ങനൊരു ചിത്രം ഉണ്ട് എന്റെ മനസ്സിൽ, ഞാൻ എന്താ ചെയ്യുക. അങ്ങനെ ആ ചിത്രത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അവൻ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ സലഫുകൾ പറഞ്ഞതുപോലെ അൽ മുമസ്സിലു ആബിദു സനമിൻ, അവൻ വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്. അങ്ങനെ മനസ്സിൽ ഒരു ചിത്രം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് വെക്കാൻ പാടില്ല. അതിനുള്ള മരുന്ന് എന്താണ്? അതിനുള്ള മരുന്ന് ഇതാണ്, നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തൊരു ചിത്രം വരുന്നുണ്ടോ ഉറപ്പിച്ച് നീ പറയുക ഇത് എന്തായാലും അള്ളാഹു അല്ല, ഇത് അള്ളാഹു അല്ല, ഉറപ്പായി നിഷേധിച്ചോ. ഷെയ്ത്താൻ ഇങ്ങനെ കുറച്ചു നേരം അതിങ്ങനെ വെച്ചു തരും, നീ അതിങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ, നിഷേധിക്കാതെ വെച്ചു കഴിഞ്ഞാൽ, അവന്റെ വസ്വാസിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അതുവഴി നിന്നെ പഴപ്പിച്ചേക്കാം. അപ്പൊ മനസ്സിലാ ചിന്ത വരുമ്പോ തന്നെ പറയാ ഇത് എന്തായാലും അള്ളാഹു അല്ല, കാരണം നിനക്ക് നിന്റെ റബ്ബിനെ പരലോകത്തെ കാണാൻ പറ്റുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അഅദതു ലിഇബാദി മാ ലാ ഐനു റഅത് വലാ ഉദ്നു സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗത്തിൽ ഞാൻ എന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കാണാത്തതാണ്, ഒരു ചെവിയിലും കേട്ടിട്ടില്ലാത്തതാണ്, ഒരാളുടെ ഹൃദയത്തിൽ പോലും മിന്നി മറിഞ്ഞു പോയിട്ടില്ലാത്തതാണ്, ഒരു മനുഷ്യന്റെ മനസ്സിൽ കൂടെ അത് കടന്നു പോയിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നൽകിയ കാര്യങ്ങളെല്ലാം പേരിൽ മാത്രമേ ദുനിയാവുള്ളതിൽ ബന്ധമുള്ളൂ, അതിന്റെ കോലം മുഴുവൻ അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എത്ര അള്ളാഹു ഖുർആൻ പ്ലേറ്റ് അല്ലെ, സ്വർഗത്തിൽ പാത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളുണ്ട് അവിടെ. എത്ര ഭംഗിയുള്ള, എത്ര വില കൂടിയ പാത്രം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാലും സ്വർഗത്തിലെ ഒരു പാത്രം പോലും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, അള്ളാഹു പഠിച്ചൊരു പഠിപ്പാണ്. അതിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അവയെല്ലാം പഠിച്ചവനായ റബ്ബിന്റെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് നീ എത്ര ചിന്തിച്ചാലും, എങ്ങനെയെല്ലാം നിന്റെ മനസ്സിൽ ഭാവനകൾ കൊണ്ട് നീ അതിന്റെ വാതിൽ തുറന്നു വെച്ചാലും അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് മനസ്സിൽ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിൽ വരുന്ന ചിത്രം ആ വസ്വാസ് എടുത്തിട്ട് കളയുക, അത് അല്ല അള്ളാഹു എന്ന് ഉറപ്പിക്കുക. അതങ്ങനെ ഒന്ന് രണ്ട് തവണ ശ്രദ്ധിച്ചാൽ പിന്നെ ഈ വസ്വാസ് തന്നെ ഇല്ലാതെ, ഇതൊരു വസ്വാസാണ്, വസ്വാസിനുള്ള മരുന്ന് അത് എടുത്തു കളയലാണ്. അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ തന്നെ പറയുന്നതല്ല, എന്നിട്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കുക, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേറെ എന്തെങ്കിലും കാര്യം ചിന്തിക്കുക. വേറെ എന്തെങ്കിലും കാര്യം ഞാൻ പറയുന്നത് ദീനാവണം എന്നില്ല, ചിലപ്പോൾ ദുനിയാവാം, എന്തെങ്കിലും ഒരു കാര്യം. വസ്വാസം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുമ്പോ വേറെ എന്തെങ്കിലും ചിന്തിക്കുക, അത് ദുനിയാവിലെ കാര്യമാവാം. ഒരാൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വസ്വാസം അതിന്റെ ചിത്രത്തെ കുറിച്ച് ആലോചിക്കുക, വേറെ എന്തെങ്കിലും ആലോചിക്കുക, അതിനെ കുറിച്ച് ആലോചിക്കാതെ ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന എന്ത് വിഷയത്തെ കുറിച്ച് ആലോചിക്കുക, അനുവദനീയമാക്കപ്പെട്ട എന്ത് വിഷയമാണ് ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുക. ഹൃദയത്തിൽ ആ ചിന്തക്ക് സ്ഥാനം കൊടുക്കരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് തംസീലാണ്, അള്ളാഹുവിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല, അത് ഗുരുതരമായ തിന്മയാണ്. രണ്ടാമത്തെ കാര്യം അതിനെക്കുറിച്ച് നാം മുൻപ് സൂചിപ്പിച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്ന് അവൻ പറഞ്ഞ ഒരു കാര്യത്തെയും നിഷേധിക്കരുത്, അതിനാണ് തഅ്തീൽ എന്ന് പറയുക. അത് വ്യത്യസ്ത വഴികളിലും രൂപങ്ങളിലും ഉണ്ട് ഇൻഷാ അള്ളാഹ്. അതിന്റെ ചില വഴി കാര്യങ്ങളും മറ്റും നമ്മൾ ഇൻഷാ അള്ളാഹ് വരുന്ന ദർസുകളിൽ സാന്ദർഭികമായി സൂചിപ്പിക്കാം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്രസകളിൽ ചില ആളുകൾ വിളിച്ചു ചോദിക്കും, നമ്മളെ നാട്ടിൽ ഒരു മദ്രസയില്ല, ഖുർആൻ പഠിപ്പിക്കാനെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കും. അവരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പിഴച്ച അഖീദകളാണ്, വിശ്വാസങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. മദ്രസയിൽ പഠിപ്പിക്കുന്ന വാക്കുകൾ ഒന്നും ശമീഉം ബിലാ ശമീഉം ബസീറും ബിലാ ബസർ, അലീമും ബിലാ ഇൽമിൻ, ഖദീറും ബിലാ ഖുദ്രത്തിൻ, ഇത് പാട്ടുപാടി പഠിപ്പിക്കലാണ്. അവൻ കേൾവിയില്ലാതെ കേൾക്കുന്നവനാണ്, കാഴ്ചയില്ലാതെ കാണുന്നവനാണ്, എന്തൊരു വൈരുദ്ധ്യമാണ് പറയുന്നത്? എങ്ങനെ ഒരാൾ കേൾവില്ലാതെ കേൾക്കുക, കാഴ്ചയില്ലാതെ കാണുന്ന പറഞ്ഞ കാഴ്ചയുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരാണ്, അതിനെ വളരെ മോശമായി പരിഹസിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു മസ്ജിദിൽ പറയാൻ പോലും യോജിക്കാത്ത വാക്കുകൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അവയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൽഹാദ് എന്നത്. ഗുരുതരമായ ശിക്ഷ അള്ളാഹു താക്കീത് ചെയ്ത കാര്യമാണ് ഇൽഹാദ്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ നേരുള്ള വഴിയിൽ തെറ്റലാണ്. അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനു യഅമലൂൻ. അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. അവന്റെ നാമങ്ങളിൽ ഇൽഹാദ് നടത്തുന്നവർ, അതിൽ വക്രത കാണിക്കുന്നവർ, അവരെ നീ വെറുതെ വിട്ടേക്കുക, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവരെ വെറുതെ വിട്ടേക്കുന്നതാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ ഖുർആൻ പലയിടത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ, നീ അവരെ വെറുതെ വിട്ടേക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഞാൻ നോക്കിക്കൊള്ളാനാണ്, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരാളുടെ കാര്യം ഏറ്റെടുത്താൽ അവന് നൽകേണ്ട ശിക്ഷ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അവന്റെ കാര്യം എന്തായിരിക്കും? എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നാല് രൂപങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമത്തെ നിഷേധിക്കൽ. നമ്മളത് പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു നാമം നിഷേധിക്കുക. അള്ളാഹു റഹ്മാൻ എന്ന പേരില്ല, മുശ്രിക്കുകൾ ചെയ്തതുപോലെ. സുഹൈൽ ഇബ്നു അമർ, അദ്ദേഹം പിന്നീട് മുസ്ലിമായ ആളാണ്, റളിയല്ലാഹു അൻഹു, ഹുദൈബിയ സന്ധി എഴുതുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ അയാൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ഞങ്ങൾക്കറിയില്ല, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി, റഹ്മാനും റഹീമുമോ അതാരാണ്, ഞങ്ങൾക്കതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ അത് ഇൽഹാദാണ്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ അവ സൃഷ്ടികളുടെ നാമങ്ങൾ പോലെയാണ് എന്ന് ഒരാൾ പറയുക അല്ലെ. ചില ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബ്, അവൻ അവന്റെ പേര് ആയി സ്വീകരിച്ച പേര്, അവന്റെ സ്ഥാനപ്പേര് എന്തായിരുന്നു? റഹ്മാനുൽ യമാമ എന്നായിരുന്നു. മുസൈലിമ എന്ന് പറഞ്ഞ കള്ളപ്രവാചകൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദ് ഇദാ മക്കയിലെ ഭരണം നീടുത്തോ, മദീനയിൽ ഭരണം നീടുത്തോ, യമനിലെ ഭരണം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് കത്തെഴുതിയാളാണ്. അവൻ സ്വന്തം സ്ഥാനപ്പേരായി സ്വീകരിച്ചത് റഹ്മാനുൽ യമാമ എന്ന, യമാമയിലെ റഹ്മാൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ, അവന്റെ പേരിന് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നിലൊരു വാലങ്ങ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അവനെ പറ്റി ആര് പറയണമെങ്കിൽ എന്തേ പറയാ? മുസൈലിമത്തുൽ കദ്ദാബ്, തനിക്കള്ളനായ മുസൈലിമ എന്നാണ് പറയുന്നത്. കദ്ദാബ് എന്ന് പറഞ്ഞാൽ കടുത്ത കള്ളന്, വെറും കള്ളനല്ല, പെരുങ്കള്ളൻ. അള്ളാഹു അവന്റെ പേരിന് ഒരു ഇനീഷ്യൽ അങ്ങ് വെച്ചു കൊടുത്തു, മുസൈലിമത്തുൽ കദ്ദാബ്, അതാണ് അവന്റെ പേര്. അപ്പൊ അള്ളാഹുവിന്റെ പേരുകൾ സൃഷ്ടികൾക്ക് ചാർത്തി നൽകുക, അത് വിശദമാക്കേണ്ട ചില പേരുകൾ സൃഷ്ടികൾക്ക് പറയാവുന്നതുകൊണ്ട് പറയാൻ പാടില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവനു പറഞ്ഞിട്ടില്ലാത്ത പേര് അവന് പറയാം. നസാറാക്കൾ അള്ളാഹുവിന് അൽ അബ് പിതാവ് എന്ന് പേര് നൽകിയതുപോലെ, അവർ അള്ളാഹിനെ കുറിച്ച് പറയും പിതാവേ എന്ന് പറയും. പിതാവ് എന്ന് അള്ളാഹുവിനൊരു നാമമില്ല. അത് നസറാനിയത്ത് പഠിച്ച ആളുകൾ പറഞ്ഞതായി കാണാം. അവരുടെ ബൈബിള് ഇഞ്ചിയിൽ അവതരിച്ചത് അവരുടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട്ടിലെ ഭാഷയിലാണ്. അത് പിന്നെ അവർ ഹീബ്രു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. വിവർത്തനത്തിൽ സംഭവിച്ച അബദ്ധമാണിത്. അള്ളാഹുവിന്റെ പേര് വിവർത്തനം ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്തു? പേര് വിവർത്തനം ചെയ്തിട്ട് വിവർത്തനം ചെയ്തപ്പോൾ അത് തെറ്റി, പിതാവ് എന്ന പേര് അർത്ഥം വരുന്ന വാക്ക് കൊടുത്തു. അങ്ങനെയാണ് പിന്നെ ഈ വിശ്വാസം അവരിലേക്ക് കടന്നു വന്നത്. വിവർത്തനം കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന് ഇല്ലാത്ത പേര് പറയാൻ പാടില്ല. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പരമാവധി അള്ളാഹുവിന്റെ നാമങ്ങളിൽ തന്നെ അവനെ വിളിച്ച് പ്രാർത്ഥിക്കും. മറ്റു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളും നിയമങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അള്ളാഹുവിനെ അവന്റെ പേരുകളിൽ തന്നെ വിളിക്കുക. റഹ്മാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, അള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക. അതല്ലാതെ അവയുടെ അർത്ഥങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലേ എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ നാമങ്ങളിൽ തന്നെ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകൾ, ആ പേരിൽ നിന്ന് അള്ളാഹുവിന്റെ പിന്നെ വിഗ്രഹങ്ങൾക്കും മറ്റും പേര് നൽകുക. മുശ്രിക്കുകളുടെ ചരിത്രം എഴുതിയ ചില ചരിത്രകാരന്മാർ അവരുടെ അഭിപ്രായ പ്രകാരം അവരുടെ വിഗ്രഹങ്ങളിൽ പലതിനും അവർ പേര് കണ്ടെത്തിയത് അള്ളാഹുവിന്റെ പേരിൽ നിന്നാണ്. അവർ അള്ളാഹ് എന്ന പേരിൽ നിന്ന് അല്ലാത്ത എന്നാക്കി, പെൺപേരാക്കി. അതുപോലെ തന്നെ അൽ അസീസ് എന്ന പേരിൽ നിന്ന് അൽ ഉസ്സ എന്നുണ്ടാക്കി. ഒരഭിപ്രായമാണ്, ചരിത്രകാരന്മാർക്കുള്ള അഭിപ്രായങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ പേര് അവന്റെ സൃഷ്ടികൾപ്പെട്ട വിഗ്രഹങ്ങൾക്കോ മറ്റോ വെച്ചുകൊടുക്കുന്നത് ഇൽഹാദിൽപ്പെട്ടതാണ്. ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ചില അടിസ്ഥാനങ്ങൾ. ഇൻഷാഅള്ളാ ഇനിയുള്ള ചിലത് വഴിയെ നമുക്ക് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. അടുത്ത ആഴ്ച മുതൽ ഇൻഷാഅള്ളാ ഒരു ചെറു കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ആ കവിത നിങ്ങൾ കാണാതെ പഠിച്ച് അള്ളാന്റെ എല്ലാ പേരും കാണാതെ പഠിക്കാം. കുറച്ച് വരികൾ മാത്രമുള്ള കവിതയാണ്, പേര് കാണാതെ പഠിക്കാനും പറ്റും. അതിന്റെ ഒപ്പം ആ കവിതയ്ക്ക് അനുസരിച്ച് നമുക്ക് ഓരോ നാമങ്ങളുടെ വിശദീകരണവും ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും ആ മാർഗത്തിൽ തന്നെ നിലകൊണ്ടിരിക്കെ മരണപ്പെടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.